The editorial. 2024 നവംബർ 21 വ്യാഴം 1200 വൃശ്ചികമാറ് ദീപിക എഡിറ്റോറിയൽ. റഷ്യയുടെ ഭീഷണി. വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഭീഷണിയെക്കുറിച്ചുള്ള ഊഹാഭോഗങ്ങളിലാണ് ലോകം. പുടിന്റെ ഭീഷണിയെ പലരും അത്ര ഗൗരവത്തിലെടുത്തിട്ടില്ലെങ്കിലും കരുതിയിരിക്കാൻ മുന്നറിയിപ്പ് നൽകുന്ന ലഘുലേഖകൾ നാറ്റോ രാജ്യങ്ങൾ പൗരന്മാർക്ക് വിതരണം ചെയ്തു തുടങ്ങി. അതായത് പുടിന്റെ ഭീഷണി പൂർണ്ണമായും തള്ളിക്കളയാൻ സമീപ രാജ്യങ്ങൾ തയ്യാറല്ല. പ്രത്യേകിച്ചും അടുത്തിടെ ചൈന, ഉത്തരകൊറിയ, റഷ്യ ബന്ധം ശക്തി പ്രാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ മൂന്നാം ലോകയുദ്ധത്തിന്റെ പോയിട്ട് ഒരു യുദ്ധ സാധ്യതയും നിർവീര്യമാക്കാനോ ഒരു തർക്കം പോലും പരിഹരിക്കാനോ ഉള്ള ശേഷി ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇല്ലാതായി എന്നതും ചേർത്ത് വായിക്കേണ്ടതുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം 1000 ദിവസം പിന്നിട്ട വേളയിലാണ് ആണവ ആക്രമണം ഉണ്ടായാൽ മാത്രമേ തങ്ങളും ആണവായുധം പ്രയോഗിക്കൂ എന്ന നയം പുടിൻ തിരുത്തിയത്. റഷ്യയുടെയോ മിത്രരാജ്യമായ ബെലാറൂസിന്റെയോ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ആക്രമണം ഉണ്ടായാൽ ആണവായുധം പ്രയോഗിക്കുന്നത് പരിഗണിക്കുമെന്നതാണ് പുതിയ നയം. ആണവായുധ ശേഷിയില്ലാത്ത രാജ്യം ആണയുദ്ധശേഷിയുള്ള രാജ്യത്തിന്റെ സഹായത്തോടെ ആണവേതര ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിച്ചാൽ അതിനെ സംയുക്ത ആക്രമണമായി പരിഗണിക്കുമെന്നാണ് ഭീഷണി. US മിസൈലുകൾ റഷ്യയ്ക്കുള്ളിൽ പ്രയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈന് അനുമതി നൽകുകയും യുക്രൈൻ അവ റഷ്യക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്തു. റഷ്യയ്ക്ക് കാര്യമായ നാശമൊന്നും സംഭവിച്ചില്ലെന്നാണ് റിപ്പോർട്ടെങ്കിലും അമേരിക്കയുടെയും നാറ്റോയുടെയും പിന്തുണയോടെ യുക്രൈൻ കൂടുതൽ ശേഷി കൈവരിക്കുന്നതിൽ റഷ്യയ്ക്ക് ആശങ്കയുണ്ട്. 2022 ഫെബ്രുവരി 24 യുക്രൈൻ അധിനിവേശം നടത്തിയപ്പോൾ റഷ്യ കരുതിയതല്ല പിന്നീട് സംഭവിച്ചത്. ദിവസങ്ങൾക്കകം യുക്രൈൻ കീഴടക്കാമെന്ന കണക്കുകൂട്ടൽ 2.5 വർഷം കഴിഞ്ഞിട്ടും സാധ്യമായില്ല. റഷ്യയുടെ സൈനിക പരിമിതികൾ ശത്രുരാജ്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഇതിനു പുറമെയാണ് റഷ്യക്കെതിരെ യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ഉപരോധങ്ങൾ. ചൈനയും ഉത്തരകൊറിയയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയല്ലാതെ റഷ്യയ്ക്ക് മറ്റു നിവൃത്തിയില്ല. അതിന്റെ തുടർച്ചയാണ് ആണവായുധ ഭീഷണി. ഒരുപക്ഷെ ഇപ്പോഴത്തെ ആണവായുധ ഭീഷണി യുദ്ധതന്ത്രമായിരിക്കാം. രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള നിമിഷത്തിൽ പോലും ആർക്കും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷേ അവർ ബോംബിട്ടു. ഹിരോഷിമയിലെ ദുരന്തം കണ്ടതിനു ശേഷവും നാഗസാക്കിയെ ചുട്ടിരിക്കാൻ അമേരിക്കയ്ക്ക് മടിയുണ്ടായില്ല. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അത്ര പോലും വ്യാകുലതയില്ലാത്തവരാണ് റഷ്യയുടെ വ്ളാദിമിർ പുടിനും ചൈനയുടെ ഷീ ജിൻ പിങ്ങും ഉത്തരകൊറിയയുടെ കിം ജോങ് ഉന്നും എന്നത് ഉത്കണ്ഠയ്ക്ക് കാരണമാണ്. യുക്രൈനിൽ വിജയിക്കാനാവാത്തതിന്റെ ക്രോധം പുടിനുണ്ട്. കമ്മ്യൂണിസത്തിന്റെ അടിച്ചമർത്തൽ പ്രവണതയുള്ള 3 രാജ്യങ്ങളിലും വിയോജിപ്പിന് പ്രതിപക്ഷവുമില്ല. സ്വീഡനും നോർവേയും ഫിൻലാൻഡുമൊക്കെ ഭക്ഷണം ഉൾപ്പെടെ 1 ആഴ്ചത്തെങ്കിലുമുള്ള അവശ്യ വസ്തുക്കൾ കരുതി വെക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിജീവിക്കാൻ ഏറ്റവും ചിലവേറിയ മഞ്ഞുകാലവും യൂറോപ്പിനെ അസ്വസ്ഥമാക്കുന്നുണ്ടാകാം. സമീപകാലത്തിലെ യുദ്ധങ്ങളിൽ ഒന്നിലും തീരുമാനമെടുക്കാനോ ഫലപ്രദമായ ഒരു ചർച്ച നടത്താനോ പോലും ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ആയുധം ഉൾപ്പെടെയുള്ള വ്യാപാരങ്ങൾക്കും സൈനിക താൽപര്യങ്ങൾക്കും വേണ്ടി രൂപീകരിക്കപ്പെട്ട സഖ്യങ്ങളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതും ഭയപ്പെടുത്തുന്നതും. നിലവിൽ ഒരാണവ യുദ്ധം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ ഭീഷണി മുഴക്കുന്നവർക്കേ സാധിക്കൂ. ആണവായുധം ഉപയോഗിക്കുമോ എന്ന ചോദ്യം ഉയർത്തുന്നതിനൊപ്പം ലോകത്തെ പല മടങ്ങ് ചാരമാക്കാനുള്ള ആയുധങ്ങൾ റഷ്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ കൈവശം ഇരിപ്പുണ്ട് എന്ന യാഥാർത്ഥ്യവും ഓർമ്മിപ്പിക്കുന്നതാണ് പുടിന്റെ ഭീഷണി. ആണവായുധ പ്രയോഗം പരിധി കടന്നാൽ പ്രതിയോഗികൾ വെറുതെ ഇരിക്കുകയില്ലെന്നും റഷ്യ പഴയ റഷ്യ ആയിരിക്കില്ലെന്നും മറ്റാരേക്കാളും അറിയാവുന്നത് പുടിന് തന്നെയാണ്. പരാജയത്തിന്റെ ശബ്ദം ആ ഭീഷണിയിലുണ്ട്. കുറ്റവാസനയുള്ള ഒരാൾ വിചാരിച്ചാൽ പോലും നശിപ്പിക്കാവുന്ന ഭൂമിയാക്കി മനുഷ്യൻ ഈ ഗ്രഹത്തെ മാറ്റിയിരിക്കുന്നു. എത്ര ദുർബലമാണെങ്കിലും എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ ഐക്യരാഷ്ട്രസഭയിലല്ലാതെ ഇരിപ്പിടവുമില്ല. അതിനുള്ള സാധ്യത ഉപയോഗിക്കുന്നതാണ് പുടിന്റെ മനോനില നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിലും ലോകത്തിന് നല്ലത്. The editorial.